ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി. പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം നാളെ മുതൽ. ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കാൻ ഇന്ന് സർവകക്ഷിയോഗം ചേരും. ലോക പൈതൃക സമിതിയുടെ 46-ാമത് സമ്മേളനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. നിപ്പ വൈറസ് ബാധ സ്ഥിരീകരിച്ച മലപ്പുറത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയതായി മന്ത്രി വീണ ജോർജ്. പ്രാഥമിക സമ്പർക്ക പട്ടികയിലുള്ളത് 214 പേർ. ആനക്കയത്തും പാണ്ടിക്കാട്ടും പ്രത്യേക നിയന്ത്രണങ്ങൾ. കർണാടകയിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനായുള്ള തെരച്ചിൽ 6-ാം ദിവസത്തിൽ. കർണാടക മുഖ്യമന്ത്രി ഇന്ന് സ്ഥലം സന്ദർശിക്കും. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് യുഎഇയെ നേരിടും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം നാളെ ആരംഭിക്കും. ചൊവ്വാഴ്ചയാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കുക. സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ ഇന്ന് സർവകക്ഷിയോഗം ചേരും. ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പുവരുത്താൻ എല്ലാ പാർട്ടികളോടും സർക്കാർ അഭ്യർത്ഥിക്കും. കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു യോഗത്തിന് അധ്യക്ഷത വഹിക്കും. 3-ാം നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ ബജറ്റാണിത്. വർഷകാല സമ്മേളനം അടുത്തമാസം 12 വരെ നീളും. 6 പുതിയ ബില്ലുകൾ ഈ സമ്മേളനത്തിൽ അവതരിപ്പിക്കും. ലോക പൈതൃക സമിതിയുടെ 46-ാമത് സമ്മേളനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വൈകിട്ട് 7 മണിക്ക് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 31 വരെ നീളുന്ന ലോക പൈതൃക സമിതി സമ്മേളനത്തിന് ഇന്ത്യ ആദ്യമായാണ് ആതിഥേയത്വം വഹിക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്.
ലോക പൈതൃക സമ്മേളനത്തിൽ ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്നത് സന്തോഷകരമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തിന്റെ പൈതൃകം സംരക്ഷിക്കുന്നതിനുള്ള കാഴ്ചപ്പാടുകൾ കൈമാറാൻ സമ്മേളനം വേദിയാകുമെന്ന് പ്രധാനമന്ത്രി പ്രതീക്ഷ പ്രകടിപ്പിച്ചു. ലോക പൈതൃകവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതും പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തേണ്ട സ്ഥലങ്ങൾ തീരുമാനിക്കുകയും ചെയ്യുന്നത് ഈ യോഗത്തിലാണ്. നിലവിലുള്ള 124 ലോക പൈതൃക സ്വത്തുക്കളുടെ സംരക്ഷണ റിപ്പോർട്ടുകൾ, അന്താരാഷ്ട്ര സഹായം, പൈതൃക ഫണ്ടുകളുടെ വിനിയോഗം എന്നിവയും യോഗം ചർച്ച ചെയ്യും. 150-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള 2000-ത്തോളം പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. ഇതിന്റെ ഭാഗമായി ഭാരത് മണ്ഡപത്തിൽ ഇന്ത്യൻ സംസ്കാരം പ്രദർശിപ്പിക്കുന്ന വിവിധ പ്രദർശനങ്ങളും ഒരുക്കും. റിട്ടേൺ ഓഫ് ട്രഷേഴ്സ് എന്ന പേരിൽ രാജ്യത്തേക്ക് തിരികെ കൊണ്ടുവന്ന പുരാവസ്തുക്കളുടെ പ്രദർശനവും ഇതിന്റെ ഭാഗമായി നടക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
മലപ്പുറത്ത് നിപ വൈറസ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. നിപ പ്രതിരോധത്തിന് സംസ്ഥാനം സജ്ജമാണെന്ന് മന്ത്രി അറിയിച്ചു. നിപ നിയന്ത്രണത്തിനായി സർക്കാർ ഉത്തരവ് പ്രകാരം രൂപീകരിച്ച SOP അനുസരിച്ചുള്ള 25 കമ്മിറ്റികൾ രൂപീകരിച്ചു. രോഗം സ്ഥിരീകരിച്ച വ്യക്തിയുടെ പ്രാഥമിക സമ്പർക്ക പട്ടികയിൽ 214 പേരാണുള്ളത്. ഇതിൽ അടുത്തിടപഴകിയ 60 പേരാണ് ഹൈറിസ്ക് വിഭാഗത്തിലുള്ളത്. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ 30 ഐസൊലേഷൻ റൂമുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ആവശ്യമായ ഐസൊലേഷൻ വാർഡുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. വ്യക്തിയുടെ റൂട്ട് മാപ്പ് പ്രകാരം ആ സ്ഥലങ്ങളിൽ ആ സമയത്തുണ്ടായിരുന്നവർ കൺട്രോൾ റൂമുമായി ബന്ധപ്പെടണമെന്ന് മന്ത്രി അഭ്യർത്ഥിച്ചു. നിപ രോഗലക്ഷണങ്ങളുള്ളവർ കൺട്രോൾ റൂമുമായി ബന്ധപ്പെടണം. പനിയോടൊപ്പം തലവേദന, ജന്നി, ചുമ, ശ്വാസതടസ്സം, ശ്വാസംമുട്ടൽ തുടങ്ങിയവയാണ് രോഗലക്ഷണങ്ങൾ. മലപ്പുറം ജില്ലയിൽ പൊതുയിടങ്ങളിൽ ഇറങ്ങുന്നവർ നിർബന്ധമായും മാസ്ക് ധരിക്കണം. അനാവശ്യമായ ആശുപത്രി സന്ദർശനങ്ങൾ ഒഴിവാക്കണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. മലപ്പുറത്ത് നിപ രോഗം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ തുടർ നടപടികൾ ആലോചിക്കാൻ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ ഇന്ന് അവലോകന യോഗം ചേരും. വിശദാംശങ്ങളുമായി ആകാശവാണി മലപ്പുറം ജില്ലാ പ്രതിനിധി സുരേഷ് ബാബു.
റൂട്ട് മാപ്പ് ഇന്നലെ രാത്രി ആരോഗ്യവകുപ്പ് പുറത്തുവിട്ടിരുന്നു. ഈ മാസം 11 മുതൽ 15 വരെ കുട്ടിയെത്തിയ സ്ഥലങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും വിവരങ്ങളാണ് പുറത്തുവിട്ടുള്ളത്. കർശന നിയന്ത്രണങ്ങളാണ് ആനക്കയം, പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തുകളിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. വൈറസിന്റെ പ്രഭവ കേന്ദ്രമെന്ന് കരുതുന്ന പാണ്ടിക്കാട് 3 കിലോമീറ്റർ ചുറ്റളവിൽ അതീവ ജാഗ്രത നിർദ്ദേശം നൽകിയിരിക്കുന്നു. ആരോഗ്യമന്ത്രി വീണ ജോർജ് മലപ്പുറത്ത് ക്യാമ്പ് ചെയ്താണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. രോഗചികിത്സയ്ക്ക് ആവശ്യമായ മോണോക്ലോണൽ ആന്റിബോഡി പൂനെ വൈറോളജി ലാബിൽ നിന്ന് ഇന്ന് എത്തുമെന്നാണ് അറിയുന്നത്. PPE കിറ്റുകൾ, മരുന്നുകൾ, മാസ്കുകൾ എന്നിവയും കൂടുതലായി എത്തിക്കും. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ 30 ഐസൊലേഷൻ വാർഡുകൾ ക്രമീകരിച്ചു കഴിഞ്ഞു.
നിപ രോഗബാധ സ്ഥിരീകരിച്ച 14-കാരന്റെ സ്വദേശമായ മലപ്പുറം പാണ്ടിക്കാട് സ്കൂൾ ഉൾപ്പെടുന്ന ആനക്കയം ഗ്രാമപഞ്ചായത്ത് പരിധികളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. പൊതുജനാരോഗ്യ നിയമം, ദുരന്ത നിവാരണ നിയമം എന്നിവ പ്രകാരമാണ് ഉത്തരവ്. ഗ്രാമപഞ്ചായത്ത് പരിധികളിൽ ആൾക്കൂട്ടം പൂർണ്ണമായും ഒഴിവാക്കണം. മുൻകൂട്ടി നിശ്ചയിച്ച വിവാഹമടക്കമുള്ള ചടങ്ങുകൾ ഏറ്റവും പരിമിതമായ ആളുകളെ മാത്രം പങ്കെടുപ്പിക്കണം. മെഡിക്കൽ ഷോപ്പുകൾ ഒഴികെ കടകളും ഹോട്ടലുകളും രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെ മാത്രമേ പ്രവർത്തിക്കാവൂ. സിനിമാ തിയേറ്ററുകൾ പൂർണ്ണമായും അടച്ചിടും. സ്കൂളുകൾ, കോളേജുകൾ, മദ്രസകൾ, അംഗണവാടികൾ, ട്യൂഷൻ സെന്ററുകൾ തുടങ്ങിയവ പ്രവർത്തിക്കരുത്. മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിൽ ചന്ദിപ്പുര വൈറസ് ജപ്പാൻ ജ്വരം കേസുകളുടെ സ്ഥിതിഗതികൾ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഹെൽത്ത് സർവീസസ് അതുൽ ഗോയൽ വിലയിരുത്തി. അണുബാധ മൂലം റിപ്പോർട്ട് ചെയ്യുന്നത് ചുരുക്കം ചില കേസുകൾ മാത്രമാണെന്ന് വിശദമായ പഠനത്തിനുശേഷം കേന്ദ്ര ആരോഗ്യമന്ത്രാലയം അറിയിച്ചു. ഗുജറാത്തിലെ ജപ്പാൻ ജ്വരം കേസുകളെ സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ മനസ്സിലാക്കുന്നതിനായി പാരിസ്ഥിതിക പഠനങ്ങൾക്ക് പ്രാധാന്യം നൽകും. ദേശീയ രോഗ നിയന്ത്രണ കേന്ദ്രം, ഇന്ത്യൻ കൌൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്, മൃഗസംരക്ഷണ ഡയറി വകുപ്പ് എന്നിവയുടെ നിയന്ത്രണത്തിലുള്ള കേന്ദ്ര സംഘം ഗുജറാത്ത് സർക്കാരുമായി സഹകരിച്ച് പ്രവർത്തിക്കുമെന്നും ആരോഗ്യമന്ത്രാലയം വ്യക്തമാക്കി. കർണാടക ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശിയായ ഡ്രൈവർ അർജുനായുള്ള തിരച്ചിൽ 6-ാം ദിവസത്തിൽ. തിരച്ചിലിനായി സൈന്യം ഇന്ന് ശിരൂരിലെത്തും. ബലഗാവിൽ നിന്നുള്ള സംഘമാണ് തിരച്ചിലിനുള്ള നേതൃത്വം ഏറ്റെടുക്കുക. റഡാറിൽ സിഗ്നൽ ലഭിച്ച സ്ഥലത്താണ് ഇന്ന് തിരച്ചിൽ നടത്തുക. എന്നാൽ മോശം കാലാവസ്ഥാ ദൌത്യത്തിന് വെല്ലുവിളി സൃഷ്ടിച്ചേക്കുമെന്ന ആശങ്കയുണ്ട്. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഇന്ന് സംഭവസ്ഥലം സന്ദർശിക്കും. അട്ടപ്പാടിയിൽ 4 ദിവസം മുൻപ് കാണാതായ ഒരു പോലീസുകാരൻ ഉൾപ്പെടെയുള്ള 2 പേരുടെ മൃതദേഹങ്ങൾ വരകാർ പുഴയിൽ കണ്ടെത്തി. മുട്ടിക്കുളങ്ങര പോലീസ് ക്യാമ്പിലെ സിവിൽ പോലീസ് ഓഫീസർ മുരുകൻ, മേലെ പുതയാർ ഊരിലെ കൃഷ്ണൻ എന്നിവരാണ് മരിച്ചത്. ഊരിലേക്ക് പോകുന്നതിനായി പുഴയിറങ്ങിക്കടക്കുമ്പോൾ ഒഴുക്കിൽപ്പെടുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ആറന്മുള വള്ളസദ്യയ്ക്ക് ഇന്ന് തുടക്കമാകും. ദേവസ്വം മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം നിർവഹിക്കും. തുടർന്ന് ആറന്മുളയപ്പന് തൂശനിലയിൽ സദ്യ വിളമ്പും. ആറന്മുളയപ്പന്റെ ഇഷ്ടവഴിപാടായ വള്ളസദ്യ 52 കരകളിലെ പള്ളിയോടങ്ങൾക്കായി ഒക്ടോബർ 2 വരെ നടക്കും. ആറന്മുളയിൽ ഇന്നു മുതൽ ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ദേശീയപാത 66 തലശ്ശേരി മാഹി ബൈപ്പാസിൽ പള്ളൂർ സ്പിന്നിംഗ് മിൽ ജംഗ്ഷനിൽ അടിപ്പാത നിർമ്മിക്കാൻ തീരുമാനം. ഇവിടെ സിഗ്നൽ പോയിന്റ് ഒഴിവാക്കും. നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ മാഹി അഡ്മിനിസ്ട്രേറ്ററുമായും ദേശീയപാത ഉന്നത ഉദ്യോഗസ്ഥരുമായും നടത്തിയ ചർച്ചയിലാണ് തീരുമാനമായത്. ഇവിടെ അപകടങ്ങൾ പതിവായിരുന്നു. നീറ്റ് യുജി പ്രവേശന പരീക്ഷ ചോർച്ച കേസിൽ ഉൾപ്പെട്ടതിനെ തുടർന്ന് റാഞ്ചി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ വിദ്യാർത്ഥിനി സുരഭികുമാരിയെ സസ്പെൻഡ് ചെയ്തു. നീറ്റ് യുജി പരീക്ഷാ സമയത്തെ സുരഭികുമാരിയുടെ എല്ലാ പ്രവർത്തനങ്ങളും അന്വേഷിക്കാൻ മാനേജ്മെന്റ് കമ്മിറ്റിയെ രൂപീകരിച്ചിട്ടുണ്ട്. ക്രമക്കേട് നടത്തിയ വിദ്യാർത്ഥികൾക്കായി ഉത്തരങ്ങൾ തയ്യാറാക്കിയെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ സിബിഐ അറസ്റ്റ് ചെയ്തത്. ബംഗ്ലാദേശിൽ വിദ്യാർത്ഥി പ്രക്ഷോഭം രൂക്ഷമായ സാഹചര്യത്തിൽ 1000 ഇന്ത്യൻ വിദ്യാർത്ഥികൾ രാജ്യത്തേക്ക് മടങ്ങി. 778 വിദ്യാർത്ഥികൾ വിവിധ തുറമുഖങ്ങൾ വഴിയും 200 വിദ്യാർത്ഥികൾ വിമാനമാർഗം വഴിയും ഇന്ത്യയിലേക്ക് മടങ്ങിയതായി വിദേശകാര്യമന്ത്രാലയം അറിയിച്ചു. സുരക്ഷിതമായ യാത്രയ്ക്കായി ഇന്ത്യ ബംഗ്ലാദേശ് അന്താരാഷ്ട്ര അതിർത്തിയിൽ ധാക്കയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനും അസിസ്റ്റന്റ് ഹൈക്കമ്മീഷനുകളും നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അതിനിടെ ബംഗ്ലാദേശിൽ നിശാനിയമം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് യുഎഇയെ നേരിടും. ഉച്ചയ്ക്ക് 2 മണിക്കാണ് മത്സരം. മത്സരത്തിൽ വിജയിച്ചാൽ ഇന്ത്യയ്ക്ക് സെമി ബർത്ത് ഉറപ്പിക്കാം. ഇന്നലെ നടന്ന മത്സരങ്ങളിൽ ആതിഥേയരായ ശ്രീലങ്ക ബംഗ്ലാദേശിനെയും തായ്ലന്റ് മലേഷ്യയെയും പരാജയപ്പെടുത്തി. പോളണ്ടിലെ വാഴ്സുവിൽ നടക്കുന്ന സമ്മർ അത്ലറ്റിക്സ് 2024 വനിതകളുടെ 200 മീറ്ററിൽ ഇന്ത്യയുടെ കിരൺ പഹൽ സ്വർണം നേടി. ഈ വർഷത്തെ ഒരു ഇന്ത്യൻ താരത്തിന്റെ മികച്ച പ്രകടനമായ 23.33 സെക്കൻഡിൽ ഫിനിഷ് ചെയ്താണ് കിരൺ പഹലിന്റെ സുവർണനേട്ടം. പുരുഷന്മാരുടെ 400 മീറ്ററിൽ രാജേഷ് രമേഷ് സ്വർണം നേടി. സ്വീഡിഷ് ഓപ്പൺ ടെന്നീസിൽ പുരുഷ സിംഗിൾസ് ഫൈനലിൽ സ്പെയിനിന്റെ റാഫേൽ നദാൽ പോർച്ചുഗലിന്റെ ന്യൂനോ ബോർഗസിനെ നേരിടും. ഇന്ന് വൈകിട്ട് സ്വീഡനിലെ ബസ്താദിലാണ് മത്സരം. ക്രൌഡ് സ്ട്രൈക്ക് അപ്ഡേഷനെ തുടർന്ന് ലോകത്താകെ 8.5 ദശലക്ഷത്തോളം വിൻഡോസ് സിസ്റ്റങ്ങൾക്ക് പ്രവർത്തന തടസ്സം നേരിട്ടതായി മൈക്രോസോഫ്റ്റിന്റെ വിലയിരുത്തൽ. സാധാരണയായി സോഫ്റ്റ്വെയർ അപ്ഡേഷൻ മൂലം സേവനങ്ങളിൽ തടസ്സം നേരിടാറുണ്ടെങ്കിലും ഇത് അസാധാരണമാണ്. സുരക്ഷിതമായ സാങ്കേതിക ശൃംഖലകളുടെയും സൈബർ ദുരന്ത നിവാരണത്തിന്റെയും പ്രാധാന്യമാണ് വിഷയം സൂചിപ്പിക്കുന്നതെന്നും മൈക്രോസോഫ്റ്റ് വ്യക്തമാക്കി. പടിഞ്ഞാറൻ യമനിലെ തുറമുഖമായ അൽ ഖുദൈദയിലെ ഇന്ധന ഡിപ്പോയിൽ ഇസ്രായേൽ വ്യോമാക്രമണം. സംഭവത്തിൽ 80 പേർക്ക് പരിക്കേറ്റതായി ഹൂതി കേന്ദ്രങ്ങൾ അറിയിച്ചു. വടക്കൻ കേരളത്തിൽ ഇന്നും മഴ തുടരും. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞജാഗ്രതാ നിർദ്ദേശം പ്രഖ്യാപിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം നാളെ മുതൽ. ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കാൻ ഇന്ന് സർവകക്ഷി യോഗം ചേരും. ലോക പൈതൃക സമിതിയുടെ 46-ാമത് സമ്മേളനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. നിപ വൈറസ് ബാധ സ്ഥിരീകരിച്ച മലപ്പുറത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയതായി മന്ത്രി വീണ ജോർജ്. പ്രാഥമിക സമ്പർക്ക പട്ടികയിലുള്ളത് 214 പേർ. ആനക്കയത്തും പാണ്ടിക്കാട്ടും പ്രത്യേക നിയന്ത്രണങ്ങൾ. കർണാടകയിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനായുള്ള തെരച്ചിൽ 6-ാം ദിവസത്തിൽ. കർണാടക മുഖ്യമന്ത്രി പ്രധാനമന്ത്രി ഇന്ന് സ്ഥലം സന്ദർശിക്കും. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് യുഎഇയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.